2022 നവംബർ 27 ഞായറാഴ്ച വാരന്റെ കൗമുദിയുടെ 3 പേജിൽ നിന്നും ചാരക്കേസിനെ ചാരമാക്കിയ വക്കീൽ തയ്യാറാക്കിയത് ഉല്ലാസ് ശ്രീധർ. നിയമവഴികളിലെ യാത്രയും അഡ്വക്കേറ്റ് പ്രസാദ് എന്ന പേരിനോടൊപ്പം ഗാന്ധി ചേർന്ന കഥയും. വായിക്കുന്നത് BS രാജേഷ്. ഇന്ത്യയെ ഇളക്കിമറിച്ച കേസാണ് ISRO ചാരക്കേസ്. അതിന്റെ അലയൊലികൾ കനലായും ഇടയ്ക്കിടെ തീയായും ഇപ്പോഴും ആളിപ്പടരുന്നു. കേസിലെ പ്രധാന പ്രതികളായ മറിയം റഷീദയ്ക്കും ഫോസിയ ഹസനും വേണ്ടി കേസ് വാദിച്ചത് അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധിയാണ്. പ്രമാദവും വിവാദവുമായ ചാരക്കേസ് ഏറ്റെടുത്തതിന്റെ വഴികളെക്കുറിച്ച് അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധി വാരാന്ത്യ കൗമുദിയോട്. പ്രസാദിൽ നിന്നും പ്രസാദ് ഗാന്ധിയിലേക്ക്. വലത്തേക്ക് ചായുന്ന രാഷ്ട്രീയ മനസ്സുമായാണ് ലയോള കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നത്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ എല്ലാ വിദ്യാർത്ഥികളെയും അവിടെ നിന്നും സെന്റ് സേവിയേഴ്സിലേക്ക് മാറ്റി. ലയോളയിലെയും സെന്റ് സേവിയേഴ്സിലെയും കലാലയ പശ്ചാത്തലം പ്രസാദിന്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ ബലപ്പെടുത്തുന്നതായിരുന്നു. ആ അനുഭവവും അറിവും ആത്മധൈര്യവുമായാണ് വർക്കല SN കോളേജിൽ ബിരുദ പഠനത്തിന് ചേർന്നത്. 5 ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ R. ശങ്കറിന് പകരം ചെറിയങ്കീഴിൽ മത്സരിച്ചത് വയല രവിയാണ്. പ്രസാദിന്റെ അച്ഛനും അമ്മയും അമ്മാവന്മാരും ഉൾപ്പെടുന്ന കുടുംബം മുഴുവൻ ശങ്കറിന്റെ അനുയായികളായിരുന്നു. എന്നിട്ടും പ്രചരണ വാഹനങ്ങളുടെ അകമ്പടിയോടെ വോട്ട് തേടിയോടുന്ന വയല രവിയെ നോക്കി കല്ലമ്പലത്തെ ഇടവഴിയിൽ ഒറ്റയ്ക്ക് നിന്ന് അഭിവാദ്യം അർപ്പിച്ച പ്രസാദിനെ വയല രവി ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി. അന്നു മുതൽ വയല രവി രാഷ്ട്രീയ ഗുരുവായി. MP വയല രവിയുടെ പിന്തുണയാണ് വർക്കല SN കോളേജിൽ പ്രവർത്തിച്ചതെങ്കിലും പ്രസാദും കൂട്ടരും ഒറ്റപ്പെട്ടു. SN കോളേജിൽ SFI മാത്രമേ ഉള്ളൂ. മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും KCKരെ തല്ലും. തലയെടുപ്പുള്ള പ്രൊഫസർമാരായ കരുണാകര പണിക്കരും ജഗന്നാഥ പണിക്കരും കോളേജിലുണ്ടായിട്ടും KCKർക്ക് എന്നും തല്ലുകൊള്ളാനാണ് തലവിധി. വയല രവിയുടെ ശിഷ്യനായതുകൊണ്ട് പ്രസാദിനെ എല്ലാ അധ്യാപകർക്കും അറിയാം. അതിലുപരി പ്രസാദ് സമാധാന പ്രിയനുമാണ്. ഒരിക്കൽ കോളേജിൽ നടന്ന സംഘടനത്തിൽ വഴിയേ പോയ പ്രസാദിനും പൊതിരെ തല്ലുകിട്ടി. പ്രൊഫസർ ജഗന്നാഥ പണിക്കർ ഓടി വന്നാണ് രക്ഷിച്ചത്. എന്നിട്ട് SFIക്കാരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ പാവം ഗാന്ധിയനെ തല്ലിയത്? ഇവൻ ഗാന്ധിയനല്ലേ? ഈ ഗാന്ധിയനെ തല്ലിയാൽ ദൈവം പോലും നിങ്ങളോട് ക്ഷമിക്കില്ല. അന്നു മുതൽ പ്രസാദിന്റെ അപരനാമം ഗാന്ധി എന്നായി മാറി. കുട്ടികളെല്ലാം പ്രസാദിനെ ഗാന്ധി എന്ന് വിളിച്ചു. പിന്നീട് ഗുരുനാഥന്മാരും ഗാന്ധി എന്ന് വിളിക്കാൻ തുടങ്ങി. കളിയായും കാര്യമായുമുള്ള ഗാന്ധി വിളി കാരണം പ്രസാദ് പെട്ടെന്ന് പ്രസാദ് ഗാന്ധിയായി മാറി. വിദ്യാർത്ഥി ജീവിതവും ദേശീയ രാഷ്ട്രീയവും. ബിരുദ പഠനം കഴിഞ്ഞപ്പോൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വയല രവിയുടെ സഹായത്തോടെ ഡൽഹിയിലെത്തി. JNUവിൽ അഡ്മിഷൻ കിട്ടിയില്ല. എന്നാലും KCVന്റെ ദേശീയ സംഘടനയായ NSUമായി സഹകരിച്ച് പ്രവർത്തിച്ചു. NSU ഓഫീസിൽ തന്നെയാണ് പ്രസാദ് ഗാന്ധിയുടെ ഊണും ഉറക്കവും. ഇന്ത്യ മഹാരാജ്യം കോൺഗ്രസ് അടക്കി വാഴുന്ന കാലത്തെ എല്ലാ ദേശീയ നേതാക്കളുമായും പ്രസാദ് ഗാന്ധി NSU വഴി ബന്ധം സ്ഥാപിച്ചു. പിന്നീട് രാഷ്ട്രപതിയായ ശങ്കർ ദയാൽ ശർമ്മയുടെ മകൾ ഗീതാഞ്ജലി ശർമ്മയാണ് അന്നത്തെ NSU പ്രസിഡന്റ്. ദേശീയ രാഷ്ട്രീയത്തെ നേരിട്ട് കണ്ടും കേട്ടും പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച പ്രസാദ് ഗാന്ധിക്ക് ശങ്കർ ദയാൽ ശർമ്മയുടെ ശുപാർശയോടെ ദിഗ്വിജയ് സിംഗിന്റെ സഹായത്തോടെ മധ്യപ്രദേശിലെ ഇൻഡോർ ക്രിസ്ത്യൻ കോളേജിൽ അഡ്മിഷൻ കിട്ടി. MAയും നിയമബിരുദവും മധ്യപ്രദേശിൽ നിന്നും നേടി. അംബിക സോണി NSUവിനെ നിന്ദിച്ചപ്പോൾ പ്രസാദ് ഗാന്ധി ദേശീയ സാംസ്കാരിക വിഭാഗത്തിന്റെ ഭാരവാഹിയായിരുന്നു. ഇന്ദിരാഗാന്ധി മുതലുള്ള ദേശീയ നേതാക്കളെ കാണാനും അവരുമായി സംസാരിക്കാനും പ്രവർത്തനങ്ങൾ കണ്ടുപഠിക്കാനും ഭാഗ്യം ലഭിച്ച അപൂർവം മലയാളി വിദ്യാർത്ഥി നേതാക്കളിൽ ഒരാളായി പ്രസാദ് ഗാന്ധി മാറി. ദുരൂഹതയിൽ സഞ്ജയ് ഗാന്ധിയുടെ മരണം. സഞ്ജയ് ഗാന്ധി കർക്കശക്കാരനായ നല്ല പ്രായോഗിക രാഷ്ട്രീയക്കാരനായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ സഞ്ജയ് ഗാന്ധിയുടെ ഇടപെടൽ പലർക്കും ഇഷ്ടമായില്ല. ഇന്ത്യയുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്ന തീരുമാനങ്ങളും ബൊഫോഴ്സുമായുള്ള ആയുധ കരാറും ഇന്ദിരാഗാന്ധിയെ തകർക്കുക എന്നതിലേക്കാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ശത്രുക്കളും എത്തിയത്. അകത്തും പുറത്തുമുള്ള ശത്രുക്കൾ ആദ്യം ഇന്ദിരാഗാന്ധിയുടെ ചിറകുകൾ അരിഞ്ഞു തള്ളാനാണ് തീരുമാനിച്ചത്. ആദ്യം ഇന്ദിരാഗാന്ധിയുടെ ഒരു ചിറകായിരുന്ന ലളിത് നാരായൺ മിശ്രയെ ബീഹാറിലെ സമഷ്ടിപൂർ റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് സ്ഫോടനത്തിലൂടെ കൊന്നു. ഗംഗയുടെ കരയിലുള്ള ആ ചേരി ലോകപ്രസിദ്ധമാണ്. ഡൽഹിയുടെ സ്വത്ത് നശിപ്പിക്കുന്ന മുഴുവൻ കുറ്റവാളികളും ആ ചേരിയിലാണ് തമ്പടിക്കുന്നത്. ഒരു പോലീസിനും അവിടെ കയറി അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ചേരിക്കാർക്കായി ഫ്ളാറ്റുകൾ പണിതു. എന്നിട്ടും അവർ മാറാൻ തയ്യാറല്ലായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധിയുടെ ധീരമായ ഇടപെടലിലൂടെയാണ് ചേരി ഒഴിപ്പിച്ചത്. ജീവൻ വേണമെങ്കിൽ മാറിക്കണമില്ലെങ്കിൽ വെടിയുണ്ട എന്നതായിരുന്നു നയം. അതോടെ ഡൽഹിയിലെ പിടിച്ചുപറിയും കൂലിത്തെല്ലും പൂർണ്ണമായും ഇല്ലാതായി. മാരുതിക്കാറിന്റെ വരവും വളർച്ചയും ചണ്ഡിഗഡ് സിറ്റിയും സഞ്ജയ് ഗാന്ധിയുടെ വലിയ നേട്ടങ്ങളായിരുന്നു. ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ഒന്നിച്ചു നിൽക്കുന്നിടത്തോളം ഇന്ത്യയുടെ വളർച്ച തളർച്ചയില്ലാതെ മുന്നോട്ടു പോകുമെന്ന തോന്നലിൽ നിന്നുമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ശത്രുക്കൾ ചേർന്ന് സഞ്ജയ് ഗാന്ധിയെ കൊന്നതെന്ന് അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധി പറയുന്നു. ആയുധ ഇടപാടുമായി അമേരിക്കൻ പ്രസിഡന്റ് നിക്സണും ഇന്ദിരാഗാന്ധിയും മുഷിയേണ്ടി വന്നു. നിക്സണു ശേഷം വന്ന ജെറാൾഡ് ഫോർഡും മനസ്സുകൊണ്ട് ഇന്ത്യയോട് മമതയില്ലായിരുന്നു. ഇന്ദിരയെ മാനസികമായി തളർത്താനും അതുവഴി ഇന്ത്യയെ തകർക്കാനുമാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ സഞ്ജയ് ഗാന്ധിയെ കൊന്നതെന്ന് പ്രസാദ് ഗാന്ധി വിശ്വസിക്കുന്നു. സഞ്ജയ് ഗാന്ധിയുടെ വേർപാടിന് ശേഷം NSU ആസ്ഥാനത്തെ അസ്വാരസ്യങ്ങൾ കാരണം ഡൽഹി വിടുകയും ചെയ്തു. ചാരക്കേസും കലേറും. അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധിയുടെ ജൂനിയറായ അഡ്വക്കേറ്റ് KD നായരാണ് മറിയം റഷീദയുടെയും ഫൗസിയ ഹസന്റെയും കേസ് കൊണ്ടുവരുന്നത്. ഡൽഹി ജീവിതത്തിൽ നിരവധി സുപ്രീംകോടതി വക്കീലന്മാരുമായുള്ള സഹവാസത്തിൽ ഫോറിനേഴ്സ് ആക്ടും കസ്റ്റംസ് കൊഫെപോസ പാസ്പോർട്ട് ഇമിഗ്രേഷൻ കേസുകളെക്കുറിച്ചും പ്രസാദ് ഗാന്ധി ആഴത്തിൽ പഠിച്ചു. അതുകൊണ്ടാണ് അഡ്വക്കേറ്റ് കെ ഡി നായർ ഈ കേസ് കൊണ്ടുവന്നത്. മറിയം റഷീദക്കെതിരെയുള്ള വകുപ്പ് നിസ്സാരമായിരുന്നു. കാലാവധി കഴിഞ്ഞിട്ടും ഒരാഴ്ച കൂടി അനധികൃതമായി ഇവിടെ താമസിച്ചു. 2500 രൂപ പിഴയൊടിക്കൽ തീരാവുന്ന കേസ്. അവർ ഒരാഴ്ച തങ്ങിയത് അവരുടെ കുറ്റം കൊണ്ടല്ല, പ്ലേഗ് പടർന്നു പിടിച്ചത് കാരണം വിമാനങ്ങൾ പലതും നിർത്തലാക്കി. അത് കഴിഞ്ഞവർ എയർപോർട്ടിൽ പോയ ദിവസം ഏതോ സംഘടനയുടെ റോഡ് ഉപരോധം കാരണം വിമാനത്താവളത്തിൽ എത്താൻ താമസിച്ചു. അവർ ചെന്നപ്പോൾ വിമാനം പോയി. ഇതിനെല്ലാം വ്യക്തമായ തെളിവുകളുണ്ട്. 2500 രൂപ കെട്ടിവയ്ക്കാൻ നേരം പോലീസ് ഉദ്യോഗസ്ഥർ തടസ്സവാദം ഉന്നയിച്ചതിനാൽ കോടതി പിറ്റേ ദിവസത്തേക്ക് കേസ് മാറ്റിവെച്ചു. അന്ന് തന്നെ അവരെ അറസ്റ്റ് ചെയ്തു. ചാരക്കേസിന് യുവതികളെ അറസ്റ്റ് ചെയ്യുന്ന വാർത്ത മാധ്യമങ്ങൾ ഏറ്റെടുത്തു. യഥാർത്ഥത്തിൽ ഫൗസിയുടെ മകൾ ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്. അവിടെ മറിയം റഷീദിന്റെ മകളുടെ അഡ്മിഷനെ കുറിച്ച് തിരക്കാനും ചികിത്സിക്കാനുമാണ് അവർ വന്നത്. വാർത്ത വന്നതു മുതൽ പ്രസാദ് ഗാന്ധിയുടെ വീട്ടിലും ഓഫീസിലും ഭീഷണി ഉയർത്തുന്ന ഫോൺ വിളികളുടെ ബഹളമായി. കൈവെട്ടും കാലുവെട്ടും തലയ്ക്ക് വെട്ടും പച്ചയ്ക്ക് കത്തിക്കും എന്നൊക്കെയാണ് ഫോൺ സന്ദേശം. അതേസമയം തന്നെ പ്രലോഭനങ്ങളുമായുള്ള വിളികളും വന്നു. വക്കാലത്തൊഴിഞ്ഞ് ലക്ഷങ്ങൾ തരാം, കേരളത്തിന് പുറത്ത് ജോലി തരാം. പ്രകോപനങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും വഴങ്ങാതെ അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധി വാശിയോടെ മുന്നോട്ട് പോയി. രാജ്യസ്നേഹിയായ പ്രസാദ് ഗാന്ധിയെ രാജ്യദ്രോഹിയാക്കി ഓഫീസിന് തീയിട്ടു. വീടിന് കല്ലെറിഞ്ഞു. തീവണ്ടി യാത്രയിൽ രേഖകൾ മോഷ്ടിക്കപ്പെട്ടു. കാർ യാത്രയിൽ കൊല്ലാൻ ശ്രമിച്ചു. ഡ്രൈവറായ വിജയന്റെ സാഹസികതയിലാണ് പലപ്പോഴും രക്ഷപ്പെട്ടത്. CBI ഓഫീസർ മുന്നറിയിപ്പ് നൽകി, വളരെ സൂക്ഷിക്കണം, ഏത് നിമിഷവും നിങ്ങൾ കൊല്ലപ്പെടാം. ഇതിനിടെ ചാരക്കേസിന്റെ പേരിൽ കേരളം മുതൽ ഡൽഹി വരെ പലരും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കി. പലരും പലതും നേടി. വയലാർ രവിയും കെ കരുണാകരനും സമിതി ശശിധി ഗാനന്ദയും നൽകിയ പിന്തുണയിലാണ് അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധി പിടിച്ചു നിന്നത്. ഒരു ചാര വനിത ഒരിക്കലും സ്വന്തം പാസ്പോർട്ടിൽ മറ്റൊരു രാജ്യത്തിലേക്ക് പോയില്ല എന്നതാണ് പ്രധാനമായും പ്രസാദ് ഗാന്ധി കോടതിയിൽ ഉന്നയിച്ചത്. മറ്റൊന്ന്, 50 വിഭാഗങ്ങൾ കൂടിച്ചേർന്നാലേ ഒരു ദൌത്യം പൂർത്തീകരിക്കാൻ ISRO കഴിയൂ. അതുകൊണ്ട് തന്നെ ISRO ചാരക്കേസ് എന്ന വാക്ക് തന്നെ അർത്ഥശൂന്യം എന്നാണ് കോടതിയിൽ വാദിച്ചത്. ഈ വാദത്തിലാണ് മറിയം റഷീദയെയും ഫൗസിയ ഹസനെയും കോടതി വെറുതെ വിട്ടത്. ചാരക്കേസ് ഏറ്റവും നെറുകെട്ടതെന്ന് അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധി പറയുന്നു. ആർക്കൊക്കെയോ വേണ്ടി ആരൊക്കെയോ ചേർന്ന് കളിച്ച നാടകത്തിൽ ബലിയാടായത് രണ്ട് പെണ്ണുങ്ങളും ശാസ്ത്രജ്ഞരും ഇന്ത്യയുമാണ്. ഇന്ത്യയുടെ ബഹിരാകാശ വികസനത്തിൽ അമേരിക്കയും ഫ്രാൻസും അസൂയാലുക്കളായിരുന്നു. ചാരക്കേസിലൂടെ ഇന്ത്യ 16 പിറകോട്ട് പോയതെന്ന് പ്രസാദ് ഗാന്ധി പറഞ്ഞു. ഒരു വരിയിലോ ഒരു പേജിലോ ഒരു ബുക്കിലോ എഴുതി തീർക്കാൻ കഴിയുന്നതല്ല ചാരക്കേസിൽ അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധി അനുഭവിച്ച മാനസിക സംഘർഷവും പീഡനങ്ങളും ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നഷ്ടവും. ഭാര്യ ബീനയുടെയും മക്കളായ അശ്വതി ഗാന്ധിയുടെയും ആരതി ഗാന്ധിയുടെയും മാനസിക പിന്തുണ വളരെ വലുതായിരുന്നു. വർക്കല SN കോളേജിൽ നിന്ന് ആർജിച്ച ധൈര്യവും ഡൽഹിയിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളുമാണ് ചാരക്കേസിൽ വിജയിക്കുന്നതുവരെ പ്രസാദ് ഗാന്ധിയെ പിടിച്ചു നിർത്തിയത്. നിരപരാധിയായ നീലൻ. കേരളത്തിൽ കൊള്ളക്കമുണ്ടാക്കിയ നള്ളി നെറ്റ്വർക്ക് കേസിൽ മന്ത്രിയായിരുന്ന നീലോദാസ് നടാർ നിരപരാധിയാണെന്നാണ് അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധി പറയുന്നത്. ആശയങ്ങളും ആദർശങ്ങളും ആത്മാർത്ഥതയുമുള്ള അപൂർവം രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് നീലോദാസ് നടാർ എന്നാണ് അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധി പറയുന്നത്. നഷ്ടപരിഹാരം. നമ്പി നാരായണനൊപ്പം മറ്റുള്ളവരും നഷ്ടപരിഹാരത്തിന് അർഹരെന്ന് അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധി. ശർമ്മ, ശശികുമാർ, ചന്ദ്രശേഖർ, മറിയം റഷീദ, ഫൗസി ഹസൻ എന്നിവരുടെ നഷ്ടപരിഹാരത്തിന് അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധി സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്.